അധ്യായം 4. നന്മ എന്ന തിന്മ. ചോദ്യം 21. ശിഷ്യൻ: ധാരാളം മഹാത്മാക്കളും വിശുദ്ധരും ആൾദൈവങ്ങളും കടന്നുപോയ ഭൂമിയാണിത്. അവരെല്ലാം ഉയർന്ന ബോധമുള്ളവരും ജ്ഞാനികളും നന്മയുള്ളവരും ആയിരുന്നില്ലേ? അവരുടെ ജീവിതം പിന്തുടർന്നാണ് ആദ്യകാലങ്ങളിൽ ഞാനും സത്യം അന്വേഷിച്ചത്. ജ്ഞാനവും നന്മയും എങ്ങനെയാണ് അജ്ഞാനത്തെക്കാളും തിന്മയെക്കാളും താഴ്ന്ന ബോധാവസ്ഥയാകുന്നത്? മാസ്റ്റർ: അറിവിനെ വേദാന്തങ്ങൾ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു. തന്നിൽ നിന്ന് അന്യമായ വസ്തുക്കളെയും സംഭവങ്ങളെയും അറിയുന്നതിനെ ജ്ഞാനമെന്നും തന്നെ തന്നെ അറിയുന്നതിനെ വിജ്ഞാനമെന്നും പറയുന്നു. സ്വന്തം വികാരങ്ങളെക്കുറിച്ചുള്ള അറിവായതുകൊണ്ടായിരിക്കണം അതിന് വിജ്ഞാനം എന്ന പേര് നൽകിയത്. ആപേക്ഷികമായ അറിവുകളെയാണ് ജ്ഞാനം അജ്ഞാനം എന്ന് വേർതിരിച്ചത്. വിജ്ഞാനത്തിൽ അത്തരമൊരു ആപേക്ഷിക വേർതിരിവ് സാധ്യമല്ല. അതുകൊണ്ടാണ് ജ്ഞാനം അദ്വൈതാനുഭവത്തിന് ഉപകരിക്കില്ല എന്ന് ബോധശാസ്ത്രം പറയുന്നത്. വിജ്ഞാനം എന്നാൽ വികാരങ്ങളുടെ സ്രോതസ്സിലേക്കുള്ള യാത്രയാണ്. വിഭ്രമ മതിഭ്രമ അനുഭവങ്ങൾ ഇല്ലാത്തത് എന്ന് അനുഭവിക്കലാണ്. ജ്ഞാനം ദുഃഖത്തെ താൽക്കാലികമായി ഇല്ലാത്തത് എന്ന് തോന്നിപ്പിക്കുന്ന അറിവുകളാണ്. അത് യുക്തിയാണ്. എല്ലാ ഉയർന്ന ആത്മീയ തത്വശാസ്ത്രങ്ങളും ഇത്തരം യുക്തിയുക്തമായ ജ്ഞാനം നൽകാനാണ് ശ്രമിക്കുന്നതെന്ന് കാണാം. ജ്ഞാനത്തിന് ശാശ്വതമായ ദുഃഖമുക്തി നൽകാൻ കഴിയില്ല. ഉച്ചനീചത്വങ്ങളുടെ ആഴം വർദ്ധിപ്പിച്ച് ഭൂരിഭാഗം വരുന്ന മനുഷ്യരുടെ ജീവിതം നരകതുല്യമാക്കുന്നത് കൊണ്ടാണ് ജ്ഞാനം അജ്ഞാനത്തെക്കാൾ താഴ്ന്ന ബോധാവസ്ഥയാണെന്ന് പറയുന്നത്. എന്താണ് ജ്ഞാനം? ജന്മനായുള്ള വാസനാദോഷങ്ങളുടെ കൂടെ ജീവിതം കൊണ്ട് വന്നു ചേരുന്ന ആരാധന സാധനാദോഷങ്ങൾ കൂടി ചേരുമ്പോൾ ബോധം തന്റെ നിസ്സംഗതയെ യുക്തി കൊണ്ട് വിധിച്ച് നന്മ തിന്മ, നീതി അനീതി, പാപം പുണ്യം എന്നിങ്ങനെ വേർതിരിക്കും. അവയിൽ തിന്മയും അനീതിയും പാപവും ചെയ്യുന്നവരെ താഴ്ന്ന ബോധമുള്ളവരായും നന്മയും നീതിയും പുണ്യവും മാത്രം ചെയ്യുന്നവരെ ഉയർന്ന ബോധമുള്ള മഹാത്മാക്കളായും വിശുദ്ധന്മാരായും ജ്ഞാനികളായും ഇവ സമ്മിശ്രമായി ചെയ്യുന്നവരെ സാധാരണ മനുഷ്യരായും കണക്കാക്കും. ഈ വൈരുദ്ധ്യങ്ങളുടെ സ്രോതസ് ആരും അന്വേഷിക്കുകയില്ല. കാരണം അവയെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾ നിലനിർത്താൻ ബുദ്ധി ഉപയോഗിക്കുന്ന സൂത്രത്തിന്റെ പ്രോഗ്രാമുകളായി മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിസ്സംഗമായ ബോധത്തെ അവബോധമായി സ്വീകരിച്ച് ബുദ്ധികൊണ്ട് അജ്ഞാനവും ജ്ഞാനവും എന്ന രണ്ട് ബോധാവസ്ഥകളായി വിഘടിപ്പിച്ചാൽ ആ ജ്ഞാനത്തിനൊരിക്കലും യഥാർത്ഥ ജ്ഞാനമാകാനും അജ്ഞാനത്തിനൊരിക്കലും യഥാർത്ഥ അജ്ഞാനമാകാനും കഴിയില്ല. സ്വാർത്ഥ താല്പര്യങ്ങളുടെ ആഗ്രഹങ്ങളെ രണ്ട് ബോധാവസ്ഥയായി വിഘടിപ്പിച്ച് നന്മയും തിന്മയും നീതിയും അനീതിയും പാപവും പുണ്യവും ആക്കിയാൽ അവയൊന്നും യാഥാർത്ഥ്യമാകുകയില്ല. മറിച്ച് ആപേക്ഷികമായി അധപ്പതിക്കും. അവയ്ക്കു വേണ്ടി പോരാടുന്ന ദുഷ്ടനും മഹാത്മാവും വെറും കോമാളികൾ മാത്രമാണ്. എല്ലാവരുടെയും വേദനകൾ ഒന്നാണെന്നും എല്ലാവരുടെയും നിലനിൽക്കാനുള്ള അവകാശം തുല്യമാണെന്നും അംഗീകരിക്കുന്ന ഒരു ഉയർന്ന ബോധതലം മനുഷ്യനുണ്ടായാൽ മാത്രമേ വികാരങ്ങൾക്കതീതമായ നന്മയും നീതിയും പുണ്യവും നിലനിൽക്കുകയുള്ളൂ. ഇത്തരം നന്മയും നീതിയും പുണ്യവുമുള്ള ഒരു മഹാത്മാവും ഇന്നുവരെ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. നന്മയുടെയും നീതിയുടെയും പുണ്യത്തിന്റെയും സ്രോതസ് എന്തെന്ന് മനസ്സിലാക്കിയ ആൾദൈവങ്ങളൊന്നും തന്നെ ഭൂമിയിൽ അവതരിച്ചിട്ടില്ല. ചോദ്യം 22. ശിഷ്യൻ: നന്മ തിന്മ, നീതി അനീതി, പാപം പുണ്യം ഇവയുടെ സ്രോതസ്സിലേക്ക് നോക്കിയ ഒരു മഹാത്മാവും ആൾദൈവവും ജനിച്ചിട്ടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇവയുടെ സ്രോതസ് എന്താണ്? മാസ്റ്റർ: ഒരു സമൂഹത്തിലെ കുറെ പേർ അനുകമ്പാർഹരാകുന്നത് കൊണ്ടാണ് അവിടെ നന്മ തിന്മ, നീതി അനീതി, പുണ്യം പാപം എന്നീ ബോധാവസ്ഥയുടെ വൈരുദ്ധ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. നന്മതിന്മകൾ നിയമം കൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ അത് നീതി അനീതിയും ആത്മീയമായി കൈകാര്യം ചെയ്യുമ്പോൾ പാപപുണ്യങ്ങളും ആയി മാറുന്നു. നന്മയുടെ പ്രതിനിധികൾ മഹാത്മാക്കളും നീതിയുടെ സംരക്ഷകർ പോലീസും കോടതിയും പട്ടാളവും ഭരണകൂടവുമാണെങ്കിൽ പുണ്യത്തിന്റെ സംരക്ഷകർ എല്ലാ മതങ്ങളിലുമുള്ള പുരോഹിതരും ആത്മീയരുമായിരിക്കും. ഒരു സമൂഹത്തിലെ കുറെ പേർ അനുകമ്പാർഹരാകുന്നതിന്റെ മൂല കാരണം ഒരു മഹാത്മാവും ആൾദൈവവും ചിന്തിച്ചിട്ടില്ല. ബുദ്ധിയും പേശീബലവും ധൈര്യവും ഉള്ള ഒരു വിഭാഗം മനുഷ്യരുടെ സ്വാർത്ഥതയും ജനസംഖ്യാ വർധനവുമാണ് അനുകമ്പാർഹരെ സൃഷ്ടിക്കുന്നത്. ഇവ രണ്ടും ഇല്ലാതാക്കിയാൽ അവിടെ നന്മ തിന്മകൾ നിലനിൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ നീതി അനീതിയുടെ നിയമങ്ങളും അവയ്ക്ക് കാവലും ആവശ്യമില്ല. മതങ്ങളും അപ്രസക്തമാകും. ഇന്നുവരെ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള മഹാത്മാക്കളും വിശുദ്ധരും ആൾദൈവങ്ങളും മനുഷ്യരുടെ സ്വാർത്ഥതയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചവരല്ല. അവരാരും ജനസംഖ്യാ വർധനവിനെ എതിർത്തിട്ടുമില്ല. മറിച്ച് ജനസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന കൽപ്പനയാണ് എല്ലാ മതങ്ങളും നൽകുന്നത്. അത് മതം എന്ന സംഘടനയുടെ ശക്തി വർദ്ധിപ്പിക്കാനാണ്. സ്വാർത്ഥതയ്ക്ക് എതിരായ അനേകം തത്വശാസ്ത്രങ്ങളും കൽപ്പനകളും അവർ നൽകിയിട്ടുണ്ട്. അനേകം ഇസങ്ങളിലൂടെ രാഷ്ട്രീയക്കാരും സ്വാർത്ഥതയെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. നിയമങ്ങളും കൽപ്പനകളും ബലപ്രയോഗവും കൊണ്ട് സ്വാർത്ഥതയെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതിനെ ബുദ്ധിയുടെ സൂത്രം കൊണ്ട് മറച്ചു പിടിക്കുവാനേ കഴിയുകയുള്ളൂ. അത്തരം ബുദ്ധിയാണ് നീതിന്യായങ്ങളെ സൃഷ്ടിച്ചത്. അതുകൊണ്ടും അനുകമ്പാർഹരെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോഴാണ് നന്മ, സ്നേഹം, സേവനം എന്നീ പുണ്യങ്ങളെ ദൈവിക മൂല്യങ്ങളാക്കി പുരോഹിതവർഗം ഉപയോഗിച്ചത്. മതം ശക്തമായിരിക്കുന്ന എല്ലാ സമൂഹങ്ങളും ഉച്ചനീചത്വങ്ങളിൽ സുഗമമായി നിലനിൽക്കും. കാരണം ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ വരുന്ന അനുകമ്പാർഹരെ ദൈവിക വിശ്വാസത്തിൽ തളച്ചിടാൻ കഴിയും. അവരുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോകും. എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ വേദനയും പ്രാരബ്ധവും സഹിക്കാതെ വരുമ്പോൾ അവർ പ്രതികരിക്കും. അതാണ് ആത്മീയ രാഷ്ട്രീയ വിപ്ലവമായി മാറുന്നത്. അതുകൊണ്ടാണ് ഭൂമി എന്നും നന്മ തിന്മകളുടെയും നീതി അനീതികളുടെയും പാപപുണ്യങ്ങളുടെയും ഒരു യുദ്ധഭൂമിയായി നിലനിൽക്കുന്നത്. ഇപ്പോഴും അതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്നത് സഹജാവബോധം കൊണ്ടാണ്. ഇതിനെയാണ് നാം നിലനിൽപ്പിന്റെ ബുദ്ധി എന്ന് പറയുന്നത്. സ്വാർത്ഥതയും പ്രത്യുൽപാദനവും സഹജാവബോധത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ശക്തികളാണ്. ഇവയെ ജീവശക്തി എന്ന് വിളിക്കാം. ഇവ രണ്ടും ഒരു ജീവവർഗത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനവുമാണ്. എന്നാൽ മനുഷ്യ മസ്തിഷ്കത്തിന് സഹജാവബോധം മാത്രമല്ല, ബോധത്തെ അവബോധമായി സഹജാവബോധത്തോട് ബന്ധപ്പെടുത്തുവാനുള്ള ഒരു പ്രത്യേക കഴിവുകൂടിയുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന്റെ ബുദ്ധിയെ വിശേഷ ബുദ്ധി എന്ന് വിളിക്കുന്നത്. കേവല യാഥാർത്ഥ്യമായ ബോധം അഥവാ ദൈവം സ്വയം ഭ്രമിച്ച് സഹജാവബോധം കൊണ്ട് സൃഷ്ടികർമ്മം നടത്തുകയും ആ സൃഷ്ടിയിലെ ഒരു വർഗമായ മനുഷ്യന്റെ സഹജാവബോധത്തെ ഒന്നുകൂടി തിരിച്ചറിയാൻ കഴിവുള്ള അവബോധമായി വീണ്ടും ചേരുകയും ചെയ്യുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽക്കാനുള്ള തിരിച്ചറിവ് അഥവാ സഹജാവബോധം മാത്രമേയുള്ളൂ. എന്നാൽ മനുഷ്യന് ആ തിരിച്ചറിവിനെ തന്നെ ഒന്നുകൂടി തിരിച്ചറിയാനുള്ള അവബോധം ഉണ്ടെന്ന് അർത്ഥം. ഈ അവബോധമാണ് നന്മ തിന്മ, നീതി അനീതി, പാപം പുണ്യം, ഭാഗ്യം നിർഭാഗ്യം എന്നിങ്ങനെയുള്ള ബോധാവസ്ഥകളെ സൃഷ്ടിക്കുന്നത്. സഹജാവബോധം ബുദ്ധിയായി പ്രവർത്തിക്കുന്ന ജീവജാലങ്ങൾക്ക് അവയുടെ ബുദ്ധി വികസിപ്പിക്കാൻ പരിണാമത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. പരിണാമത്തിന് സമയദൈർഘ്യം കൂടുതൽ ആവശ്യമാണ്. എന്നാൽ അവബോധം ബുദ്ധിയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന മനുഷ്യന് തന്റെ ബുദ്ധി വികസിപ്പിക്കാൻ വളരെ കുറച്ചു സമയം മതി. അതിനാൽ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടും മനുഷ്യന്റെ അതിക്രമങ്ങൾ കൊണ്ടും ഏത് ജീവിയും ഏതു കാലത്തും അന്യം നിന്ന് പോകാം. എന്നാൽ മനുഷ്യന് അവബോധമുള്ളതിനാൽ ഇവയെ അതിജീവിക്കാം. സൃഷ്ടിസ്ഥിതി സംഹാരത്തെ സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യനിൽ ദൈവം അവബോധമായി നിൽക്കുന്നു എന്ന് പറയേണ്ടി വന്നത്. നശ്വരമായ വസ്തുക്കളെയും ജീവനെയും സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിക്കുവാൻ മാത്രമേ സഹജാവബോധത്തിന് കഴിയുകയുള്ളൂ. അത് തിരിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്യുക മാത്രമാണ് മനുഷ്യന്റെ ബോധമണ്ഡലത്തിന് കഴിയുക. അനുഭവങ്ങളിൽ ശാരീരിക വേദനയും സുഖവും ഒഴിച്ചാൽ മറ്റെല്ലാ അനുഭവങ്ങളും തോന്നലുകളാണ് എന്ന് തെളിയിക്കാം. ശാരീരിക വേദന എന്ന യാഥാർത്ഥ്യത്തെ എന്നേക്കുമായി ഇല്ലാതാക്കണമെങ്കിൽ ജാഗ്രതയിൽ നിന്നും തുര്യത്തിലേക്ക് മരണത്തിനു മുമ്പേ ഉണരണം. അതായത് മരണം തോന്നലാണെന്ന് തിരിച്ചറിയണം. മരണം തോന്നലാണെന്ന് മരണത്തിനു മുമ്പേ തിരിച്ചറിഞ്ഞാൽ ജനിക്കുന്നു എന്ന ഭ്രമം അഥവാ തോന്നൽ ഉണ്ടാകുകയില്ല. അതാണ് മോക്ഷം. സഹജാവബോധത്തിന്റെ സ്വാർത്ഥതയെ അവബോധം കൊണ്ട് തിരിച്ചറിഞ്ഞാൽ ഞാൻ സ്വാർത്ഥനാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടി വരുന്നു. ദൈവത്തിന് അഥവാ ബോധത്തിന് സ്വാർത്ഥനാകാൻ കഴിയില്ല. അതുകൊണ്ടാണ് വ്യക്തിബോധമുള്ള ഏതു മനുഷ്യനും മനസാക്ഷിക്കുത്ത് ഉണ്ടാവുന്നത്. ഒന്നുകിൽ സ്വാർത്ഥത ഇല്ലാതാക്കി തുര്യം എന്ന മോക്ഷത്തിൽ നിലനിൽക്കണം, അല്ലെങ്കിൽ സ്വാർത്ഥതയെ ബുദ്ധിയുടെ സൂത്രം കൊണ്ട് മറച്ചു പിടിച്ചോ തന്റെ സ്വാർത്ഥതയെ മറന്നോ അവഗണിച്ചോ ജീവിക്കണം. അല്ലെങ്കിൽ താൻ മാത്രം നിസ്വാർത്ഥൻ, മറ്റുള്ളവരെല്ലാവരും സ്വാർത്ഥൻ എന്ന് ചിന്തിക്കുന്ന വ്യക്തിബോധത്തെ നിലനിർത്തണം. തുര്യം എന്ന ഉയർന്ന ബോധതലം അഥവാ കേവല യാഥാർത്ഥ്യവും മോക്ഷാവസ്ഥയും എന്തെന്ന് അനുഭവിക്കാനുള്ള മാർഗം ഇന്നുവരെ കണ്ടുപിടിക്കപ്പെടാതിരുന്നതിനാൽ ദുഷ്ടനും മഹാത്മാവും എല്ലാം രണ്ടാമത്തെ മാർഗം സ്വീകരിച്ചു. അങ്ങനെ എല്ലാവരും സ്വാർത്ഥതയെ ബുദ്ധിയുടെ സൂത്രമായി പ്രയോഗിച്ചപ്പോഴാണ് ബുദ്ധിയും കഴിവുകളും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ അനുകമ്പാർഹരായി മാറിയത്. കൂനിന്മേൽ കുരു എന്ന പോലെയാണ് മനുഷ്യരുടെ പ്രത്യുൽപാദനം. എല്ലാ ജീവജാലങ്ങളുടെയും സഹജാവബോധമാണ് പ്രത്യുൽപാദനം. മൃഗങ്ങളെ പോലെ മനുഷ്യരും പ്രത്യുൽപാദനത്തിൽ ഏർപ്പെട്ടു. തന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ഭൂമിയിൽ സ്വന്തമായ പാർപ്പിടവും ആഹാരവും സമ്പന്നതയിലുള്ള നിലനിൽപ്പും ഉണ്ടോ എന്നും ഉണ്ടാകുമോ എന്നും ഈ പ്രത്യുൽപാദകർ ശ്രദ്ധിച്ചില്ല. പ്രത്യുൽപാദനം സഹജാവബോധമായതിനാൽ സ്വപ്നാടനത്തിൽ ബോധമില്ലാതെ നടക്കുന്ന ഒരു മനുഷ്യൻ പ്രത്യുൽപാദനം നടത്തുന്നത് പോലെയായി മനുഷ്യരുടെ പ്രത്യുൽപാദനവും. പ്രാരബ്ധങ്ങൾ വരുമ്പോൾ മക്കളെ ദൈവം തന്നതാണെന്ന് പറയാൻ മതക്കാർ പഠിപ്പിക്കുകയും വാക്കേറിയ ദൈവം ഇരയും കൽപ്പിക്കും എന്ന തത്വശാസ്ത്രവും കൂടി ആയപ്പോൾ ജനസംഖ്യ എല്ലാ പരിധികളും കടന്നു. അവബോധം സഹജാവബോധത്തെ തന്നെ തിരിച്ചറിയുന്ന തിരിച്ചറിവായതുകൊണ്ട് ഏത് മനുഷ്യനും പ്രത്യുൽപാദനത്തെ അഥവാ സൃഷ്ടിയെ നിയന്ത്രിക്കാനും മരണത്തെ നീട്ടിവയ്ക്കാനുമുള്ള കഴിവുണ്ട്. എന്നാൽ സഹജാവബോധം മാത്രമുള്ള മൃഗങ്ങൾക്ക് ആഹാരത്തിന്റെ ലഭ്യത അനുസരിച്ച് പ്രത്യുൽപാദനം കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള കഴിവില്ല. എന്നാൽ മനുഷ്യന് അത് കഴിയും. എന്നിട്ടും വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും പ്രത്യുൽപാദനം നടത്തിയ മനുഷ്യനെ പോലെ മറ്റൊരു ജീവിയും ലോകത്തില്ല. ഇതാണ് ഏറെ രസകരമായ സത്യം. അതായത് പ്രത്യുൽപാദനം നിയന്ത്രിക്കാൻ കഴിവുള്ള ഏക ജീവി പ്രത്യുൽപാദനത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ. മാത്രമല്ല, ബോധം താഴ്ന്ന കുറെ ഭരണകർത്താക്കളും പുരോഹിതരും അനുകമ്പാർഹരായ മനുഷ്യരെ പണം വാഗ്ദാനം ചെയ്ത് പ്രത്യുൽപാദനത്തിന് പ്രോത്സാഹിപ്പിക്കുന്നു. വിചിത്രമാണ് മനുഷ്യന്റെ തിരിച്ചറിവ്. അവബോധം കൊണ്ട് സ്വാർത്ഥതയും പ്രത്യുൽപാദനവും നിയന്ത്രിക്കുന്ന ഒരു സമൂഹം ബോധത്തിൽ വളരെ ഉയർന്നവരായിരിക്കും. അവിടെ അനുകമ്പാർഹർ ഉണ്ടാവുകയില്ല. കാരണം സ്വാർത്ഥത കുറഞ്ഞാൽ നശ്വരത അനുഭവമാകും. നശ്വരത അനുഭവമായാൽ എല്ലാവരും പരസ്പരം അവകാശങ്ങളെ അംഗീകരിക്കുന്നവരായി മാറും. അതിനാൽ അവിടെ അനുകമ്പാർഹർ ഉണ്ടാകുകയില്ല. നന്മ തിന്മ, നീതി അനീതി, പാപം പുണ്യം എന്നീ വൈരുദ്ധ്യങ്ങൾ അത്തരം സമൂഹത്തിൽ നിലനിൽക്കുകയില്ല. എല്ലാവർക്കും പാർപ്പിടവും ഭക്ഷണവും ആഡംബര വസ്തുക്കളും ഒരുപോലെ ലഭ്യമാകുന്ന ഒരു സമൂഹത്തിൽ തിന്മയും അനീതിയും പാപവും എങ്ങനെ ഉണ്ടാകാനാണ്? ഇവയില്ലെങ്കിൽ നന്മ, നീതി, പുണ്യത്തിന്റെ ആവശ്യമെന്താണ്? മകന്റെ അവകാശങ്ങൾ തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നുണ്ടോ എന്നും മനുഷ്യന്റെ അവകാശങ്ങൾ തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നുണ്ടോ എന്നും സമൂഹമായി ജീവിക്കാൻ ആവശ്യമായ കർമ്മധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നും വിലയിരുത്തുന്ന ഒരു സർക്കാർ മാത്രം മതി. രാഷ്ട്രീയക്കാരും ജനാധിപത്യവും കമ്മ്യൂണിസവും സോഷ്യലിസവും മുതലാളിത്തവും ഒന്നും അവിടെ ആവശ്യമില്ല. അത്തരം സമൂഹത്തിൽ നിന്നും മതങ്ങളും അപ്രത്യക്ഷമാകും. പ്രകൃതി ദുരന്തങ്ങളും രോഗങ്ങളും ഉണ്ടാകുമ്പോൾ സർക്കാർ ശമ്പളം പറ്റുന്ന സേവകർ അത് പരിഹരിക്കാൻ അത്തരം സമൂഹത്തിൽ പ്രതിബദ്ധതയോടെ കാത്തുനിൽക്കും. ചോദ്യം 23. ശിഷ്യൻ: വാസന ദോഷങ്ങളായി നന്മ തിന്മകൾ പരിണമിച്ചുപോയി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മാസ്റ്റർ: നന്മ തിന്മകളുടെ ഒരാശയമോ സങ്കല്പമോ അനുഭവം കൊണ്ടോ അറിവുകൊണ്ടോ ബോധം സത്യമെന്ന് വിശ്വസിച്ച് സ്വീകരിച്ചാൽ മനസ്സിൽ അത് വെർച്വൽ ജീനുകളായി പരിണമിക്കും. അങ്ങനെ പരിണമിക്കപ്പെട്ടു കഴിഞ്ഞാൽ നന്മയുടെയോ തിന്മയുടെയോ ഒരു സാഹചര്യം ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയാൽ അവിടെ നന്മ തിന്മയുടെ വികാരം ഉയരും. വികാരം ശരീരത്തിൽ ചില ഹോർമോണുകൾ പുറപ്പെടുവിച്ച് കർമ്മത്തിലേക്കോ അനുഭവത്തിലേക്കോ എത്തിക്കുന്നു. തിന്മയുടെ ഒരു രംഗം കണ്ടാൽ ദേഷ്യവും പ്രതികാരവും വികാരമായി മനസ്സിൽ പതഞ്ഞു പൊങ്ങും. അതിനാനുപാതികമായി പ്രതികരിക്കാൻ അഡ്രിനാലിൻ പോലുള്ള ഹോർമോണുകൾ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ നന്മയുടെ ഒരു രംഗം കണ്ടാൽ കരുണയുടെ വികാരം മനസ്സിൽ ഉണരുകയും അതിന് ആനുപാതികമായി കണ്ണുനീർ ഗ്രന്ഥികൾ പ്രവർത്തിക്കുകയും ചെയ്യും. പണം കൊണ്ടോ കർമ്മം കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം ജീവൻ കൊണ്ടോ പ്രതികരിക്കാൻ തയ്യാറാകും. നന്മയ്ക്കും നീതിക്കും പുണ്യത്തിനും വേണ്ടിയുള്ള എല്ലാ പോരാട്ടങ്ങളും ഇത്തരം രാസപ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. മനസ്സാക്ഷി കുത്തുകൊണ്ട് തിന്മയുടെ സ്രോതസ്സിലേക്ക് നോക്കാൻ അജ്ഞാനി തയ്യാറായാൽ പോലും മഹാത്മാവും ജ്ഞാനിയും ഒരു കാരണവശാലും നന്മയുടെയോ അറിവിന്റെയോ അനുഭവത്തിന്റെയോ സ്രോതസ്സിലേക്ക് നോക്കാൻ തയ്യാറാകുകയില്ല. കാരണം താൻ ചെയ്യുന്നതും പറയുന്നതുമെല്ലാം ശരിയെന്ന് ഇവരെല്ലാവരും അന്ധമായി വിശ്വസിക്കുകയും ഈ വിശ്വാസത്തെ സമൂഹം സ്ഥാനമാനങ്ങൾ നൽകി അംഗീകരിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ ശരി കൂടുതൽ ശരിയെന്ന് വിശ്വസിക്കാൻ ഇടയാകുന്നു. ഇത് അയാളെ അജ്ഞാനിയേക്കാളും ദുഷ്ടനേക്കാളും കൂടുതൽ താഴ്ന്ന ബോധാവസ്ഥയിലേക്ക് താഴ്ത്തുന്നു. ചോദ്യം 24. ശിഷ്യൻ: ഇതൊരു ഭ്രാന്ത് പിടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇതിനോട് യോജിക്കാൻ എളുപ്പമല്ല. ഒന്നുകൂടി വ്യക്തമാക്കാമോ? മാസ്റ്റർ: ഒരു അനാഥ കുട്ടി തെരുവിൽ കിടന്ന് വിശന്നു കരയുന്നു എന്ന് സങ്കല്പിക്കുക. ആ കുട്ടിയെ ആരെങ്കിലും കോരിയെടുത്ത് ആഹാരവും അഭയവും നൽകിയാൽ അതൊരു മഹത് കർമ്മമായി എല്ലാവരുടെയും മനസ്സിൽ നിറയും. സാധാരണക്കാരന് അനുകരിക്കാൻ കഴിയാത്ത ഒന്നാണത്. എന്നാൽ ആ അനാഥ കുട്ടി തെരുവിലേക്ക് എന്തുകൊണ്ടാണ് എറിയപ്പെട്ടതെന്ന് ആരും ചിന്തിക്കുകയില്ല. ഒരു അനാഥ കുട്ടിയെ സൃഷ്ടിക്കാതിരിക്കാൻ സൃഷ്ടികർത്താക്കൾക്കും അത് തടയാൻ സമൂഹ നിയമത്തിനും ശാസ്ത്രത്തിനും കഴിയുമായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെയോ അറിവിന്റെയോ പോരായ്മ അവിടെയില്ല. തിന്മയെ തിന്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനെ കൂട്ടുനിൽക്കുന്നതും താഴ്ന്ന ബോധത്തിന്റെ ധാർഷ്ട്യമാണ്. ഈ ധാർഷ്ട്യത്തെ മറച്ചു പിടിക്കാൻ കൊണ്ടുവരുന്ന നന്മയുടെ വികാരങ്ങളിൽ എവിടെയാണ് മഹത്വം ഇരിക്കുന്നത്? മറിച്ച് അത്തരം നന്മ പ്രവൃത്തികൾ മൂലം അനാഥ കുട്ടികൾ കൂടുതലായി ഉണ്ടാകുവാനുള്ള സാധ്യത വളരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നന്മബോധം തിന്മബോധത്തേക്കാൾ താഴ്ന്ന ബോധമാണെന്ന് പറയേണ്ടി വന്നത്. ബുദ്ധിയുള്ളവർ അജ്ഞതയെ ബലമായി ഭൂമിയിൽ പിടിച്ചു നിർത്തുന്നവരാണ്. താഴ്ന്ന ബോധത്തിലെ സ്വാഭാവികമായ വികാരമാണ് തിന്മ. തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സുഖകരമായ നിലനിൽപ്പിനും തടസ്സമാവുന്ന എന്തിനേയും അടിച്ചമർത്തുക, നശിപ്പിക്കുക എന്നതാണ് തിന്മവികാരത്തിന്റെ പ്രത്യേകത. അതിനാൽ താൻ ചെയ്യുന്നത് തിന്മയാണെന്ന് ആർക്കും തോന്നുകയില്ല എന്ന് മാത്രമല്ല, അത് നന്മയായി യുക്തി കൊണ്ട് സ്വയവും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അതിനാൽ മനുഷ്യർ തമ്മിലുള്ള എല്ലാ വഴക്കുകളും യുദ്ധവും നന്മയുടെ പേരിലുള്ള പോരാട്ടങ്ങൾ മാത്രമാണ്. സമൂഹ വഴക്കുകളെ ഇല്ലാതാക്കാൻ ആഭ്യന്തര നിയമങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഒഴിവാക്കാൻ അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യർ ഉണ്ടാക്കി. നിയമങ്ങളെ നടപ്പിലാക്കാൻ കോടതികളെയും പട്ടാളത്തെയും പോലീസിനെയും ഏൽപ്പിക്കുന്നു. അങ്ങനെ നന്മ തിന്മകളുടെ യുദ്ധം നീതി അനീതികളുടെ പോരാട്ടങ്ങളായി മാറി. അതുകൊണ്ടും സമാധാനവും സന്തോഷവും ഇല്ലാതായപ്പോൾ പുരോഹിതരും ആൾദൈവങ്ങളും ചേർന്ന് പാപപുണ്യങ്ങളുടെ ദൈവിക തത്വ സംഹിതകൾ ഉണ്ടാക്കി അവയെ വിശ്വാസമാക്കി വളർത്തി സമാധാനം സ്ഥാപിക്കാൻ ശ്രമിച്ചു. അവയിൽ കൂടുതൽ വിജയിച്ചത് ആത്മീയതയുടെ വിശ്വാസങ്ങളായിരുന്നു. നന്മയും തിന്മയും നീതിയും അനീതിയും പാപവും പുണ്യവും വിഭ്രമ മതിഭ്രമങ്ങളുടെ പ്രോഗ്രാമുകളായി ഓരോ തലമുറയിലും കോഡ് ചെയ്യപ്പെടുകയും അവ വികാരങ്ങളായി രാസവസ്തുക്കളെ പുറപ്പെടുവിക്കുമ്പോൾ ബോധം വീണ്ടും താഴ്ന്നു പോകുകയും ആപേക്ഷികമായ ഈ അറിവുകൾ യാഥാർത്ഥ്യമാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയാകുകയും ചെയ്തു. അതിന്റെ ഫലമായി തിരിച്ചറിവും ശ്രദ്ധയും ഓർമ്മയും അനുഭവവും ഉണ്ടായിരുന്നിട്ട് പോലും ആർക്കും നന്മ തിന്മകളുടെയും നീതി അനീതികളുടെയും പാപപുണ്യങ്ങളുടെയും സ്രോതസ്സിലേക്ക് നോക്കുവാൻ കഴിവില്ലാതായിപ്പോയി. തെരുവിലേക്ക് എറിയപ്പെട്ട അനാഥ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഒരു അനാഥ കുട്ടിയെ സൃഷ്ടിക്കലാണെന്ന അറിവ് ഇല്ലാഞ്ഞിട്ടല്ല. തെരുവിലേക്ക് എറിയപ്പെട്ടാൽ അതിനെ വളർത്താൻ സമൂഹം തയ്യാറാകുമെന്ന അറിവാണ് അവരെ കൊണ്ടത് ചെയ്യിച്ചത്. ഈ അറിവ് അജ്ഞാനമല്ല, ജ്ഞാനമാണ്. ഈ മാതാപിതാക്കളെ തേടിപ്പിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിയാഞ്ഞിട്ടല്ല. അതിനുള്ള നിയമം എഴുതി വച്ചിട്ടില്ല, ശിക്ഷ തീരുമാനിച്ചിട്ടുമില്ല. അമ്മത്തൊട്ടിലിൽ സ്വന്തം കുഞ്ഞിനെ കിടത്തിയിട്ട് കടന്നുകളയുന്ന അമ്മയെയും അച്ഛനെയും ശിക്ഷിച്ചതായി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ജ്ഞാനവും നീതിയും പരാജയപ്പെട്ടാലും ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തി, അതായത് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി ഇതിനെ പരിഹരിക്കാമായിരുന്നു. അങ്ങനെ മൂന്ന് ബോധതലത്തിൽ പരിഹരിക്കാൻ കഴിയുമായിരുന്നിട്ടും അങ്ങനെയൊന്നും പരിഹരിക്കാൻ കൂട്ടാക്കാതെ കുട്ടിയെ എടുത്തു വളർത്തിയ നല്ലവനെ സമൂഹം നോബൽ സമ്മാനം നൽകി ബഹുമാനിക്കുകയും സംഭാവനകളും സ്ഥാനമാനങ്ങളും നൽകി ആദരിക്കുകയും ചെയ്യുന്നു. വിഭ്രമ മതിഭ്രമ വികാരങ്ങളുടെ മായാജാലമാണിത്. ഈ മൂന്ന് ബോധതലങ്ങളിൽ ഏതെങ്കിലും ഒരു ബോധതലത്തിൽ മഹാത്മാവ് പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഒരു അനാഥ കുട്ടിയും പിന്നീട് തെരുവിലേക്ക് എറിയപ്പെടുമായിരുന്നില്ല. അങ്ങനെ സ്രോതസ്സിൽ വെച്ച് തിന്മയെ തടയുന്നവനാണ് യഥാർത്ഥ മഹാത്മാവ്. അദ്ദേഹം നോബൽ സമ്മാനത്തിന് അർഹനുമാണ്. അത്തരം ഒരു മഹാത്മാവിനെ ലോകം കണ്ടിട്ടുണ്ടോ? രോഗം വരുത്തി ചികിത്സിച്ച് ക്ഷേമനാകാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ബോധം ഉയർന്ന ജനത രോഗത്തെ അതിന്റെ സ്രോതസ്സിൽ വച്ച് തന്നെ ഇല്ലാതാക്കുന്നവരായിരിക്കും. ചോദ്യം 25. ശിഷ്യൻ: അപകടങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും അനാഥരാക്കപ്പെടുന്ന കുട്ടികളും വൃദ്ധന്മാരും ഭിന്നശേഷി ഉള്ളവരും മന്ദബുദ്ധികളും ഉണ്ടാകാം. അവർ നന്മയും നീതിയും പുണ്യവും അർഹിക്കുന്നവരല്ലേ? മാസ്റ്റർ: നന്മയും നീതിയും പുണ്യവും താഴ്ന്ന ബോധത്തിൽ പ്രായോഗികമാക്കുമ്പോൾ അത് സൂത്രമായി മാറുന്നു. എന്നും ഉയർന്ന ബോധത്തിൽ മാത്രമേ അവ ദൈവികമാകുകയുള്ളൂ എന്നുമാണ് ബോധശാസ്ത്രം പറയുന്നത്. അല്ലാതെ അവയെല്ലാം തെറ്റാണെന്നല്ല. തന്റേതല്ലാത്ത കാരണം കൊണ്ട് ഒരുവൻ നിരാലംബനും നിസ്സഹായനുമായാൽ അയാളെ മറ്റു പൗരന്മാർക്ക് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും നൽകി സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിന്റെ നിയമമായിരിക്കണം. നന്മയും സ്നേഹവും അനുകമ്പയും കരുണയും അത്തരക്കാരുടെ അവകാശമായിരിക്കണം. അത് മതക്കാരുടെയും വ്യക്തികളുടെയും ഔദാര്യമായിരിക്കരുത്. കാരണം സാക്ഷാൽ ദൈവം ബോധമായി നിലനിൽക്കുന്ന മനുഷ്യർ അനുകമ്പാർഹരല്ല, മറിച്ച് അവകാശികളാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം സമൂഹത്തിനുണ്ടാവണം.